ജോർജ് ജോസഫ് എഴുതുന്ന ലേഖനം യേശുവിൽ വിശ്വസിച്ചതിൻ്റെ നേട്ടങ്ങൾ. ഞാൻ മറ്റൊരു സമുദായത്തിൽ നിന്നും മാമോദീസ സ്വീകരിച്ച് സഭയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. 2010 April 9 എൻ്റെ മാമോദീസ. 15 വർഷം പിന്നിടുമ്പോൾ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നേരിടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ അനേക യുവജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണവ. എന്തിനാണ് യേശു ക്രിസ്തു? എന്തിനാണ് കൂദാശകൾ? എന്തിനാണ് സഭ? എന്തിനാണ് പ്രാർത്ഥന? എന്തിനാണ് കുമ്പസാരിക്കേണ്ടത്? ഇതുകൊണ്ടൊക്കെ എന്താണ് പ്രയോജനം? 15 വർഷത്തെ അനുഭവത്തിൽ നിന്ന് കുറച്ച് ഭൗതിക കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. കുടുംബത്തിലുണ്ടാകുന്ന ഐക്യം, പ്രാർത്ഥന, ഭക്ഷണം, ആത്മീയ ഉപദേശങ്ങൾ, ബലിയർപ്പണം തുടങ്ങിയവയെല്ലാം ഒന്നിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിലൂടെയെല്ലാം കുടുംബത്തിൽ അസാധാരണമായൊരു ഐക്യം ഉടലെടുക്കാൻ തുടങ്ങുന്നു. എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത് ഇതാണ്: കുടുംബം ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഒരുമിച്ച് യത്നിക്കുന്നു. അതിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകളും സഹനങ്ങളും നേരിടേണ്ടി വന്നാലും ഒരുമിച്ച് നേരിടുന്നു. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയും സഹനങ്ങളെയും നേരിടുന്നതും അങ്ങനെ തന്നെ, നിലപാടുകളും ഒരുപോലെ. ഈ അവസ്ഥയെക്കുറിച്ചാണല്ലോ സങ്കീർത്തനം 133:1 വചനം പറയുന്നത്: സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. പ്രശംസയിലേക്ക്, മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുന്ന ജീവിത നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ദൈവം ഉയർത്തുന്നു. സങ്കീർത്തനം 45:17: തലമുറ തോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാനിടയാക്കും, ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും. ഈശോയിലേക്ക് വന്ന് സഭയിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഏറെ നിന്ദനങ്ങൾ, അപമാനങ്ങൾ, അവഗണനകൾ തുടങ്ങിയവ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പലരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കാലം കുറെ മുന്നോട്ട് പോയപ്പോൾ ആരൊക്കെ നമ്മെ മാറ്റി നിർത്തിയോ അവരുടെയൊക്കെ മുമ്പിൽ വലിയൊരു അനുഗ്രഹമാക്കി കർത്താവ് നമ്മെ നിർത്തുന്നു. ആരൊക്കെ നമ്മെ അവഗണിച്ചോ അവരൊക്കെ പ്രശംസിക്കുന്നു. നീ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് പറയുന്നു. മറ്റുള്ളവർ നമ്മെ പ്രകീർത്തിക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കുന്നു. പ്രതികരണങ്ങളിൽ മാറ്റം. ജോഷ 1:9 വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പഴയ മനോഭാവത്തോടു കൂടിയല്ല ഇപ്പോൾ പ്രതികരിക്കുന്നത്. ക്രിസ്തുവിന്റെ കണ്ണിലൂടെ നോക്കിക്കണ്ട് തീരുമാനമെടുക്കുന്ന തലത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. പെട്ടെന്ന് പ്രതികരിക്കുന്നില്ല. അതുമൂലം കോപം പതുക്കെ ശാന്തമാകുന്നു. നമ്മുടെ കൂടെ ദൈവമുണ്ടെന്നുള്ള ശക്തമായൊരു ഉറപ്പാണ് പ്രതികരണത്തിലുള്ള ഈ മാറ്റത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. എന്ത് സംസാരിക്കേണ്ടി വന്നാലും, എന്ത് കേൾക്കേണ്ടി വന്നാലും, എന്ത് കാര്യത്തിൽ ഇടപെടേണ്ടി വന്നാലും എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നൊരു ശക്തമായ വിശ്വാസത്തിൻ്റെ അഭിഷേകം കർത്താവ് തരുന്നതിലൂടെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. സമാധാനപൂർണമായ ഉറക്കം. സങ്കീർത്തകൻ 4:8: ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഏറെ ധനം സമ്പാദിക്കുന്നതിനേക്കാളും ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനേക്കാളുമെല്ലാം ജീവിത വിജയത്തിന്റെ അടയാളമായി നാം കാണേണ്ടത് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ്. അങ്ങനെയുള്ള ഉറക്കം കർത്താവ് തരുന്നുണ്ട്. അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ആകുലതകൾ ഒഴിഞ്ഞ ജീവിതം. എന്റെ ഈശോയോട് ഭൗതികമായി ഒരു കാര്യം ചോദിച്ചിട്ട് വർഷങ്ങളായി: നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കൂട്ടിച്ചേർത്ത് തരും. Matthew 6:33 എന്ന് വചനം പറയുന്നുണ്ടല്ലോ. ദൈവത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഭൗതികമായ കാര്യങ്ങളെല്ലാം ദൈവം മനോഹരമായി നടത്തി തരുന്നു. അതിനാൽ വലിയ ആകുലതകളൊന്നുമില്ല. കുഞ്ഞുങ്ങളുണ്ടായപ്പോഴും അവർ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴും അതനുസരിച്ച് ജോലിയിൽ ശമ്പള വർധനവ് നൽകി ദൈവം അനുഗ്രഹിക്കുന്നു. സകലതും ദൈവം അവൻ്റെ മക്കൾക്കായി നൽകുമ്പോൾ നമ്മൾ പിന്നെ എന്തിന് ആകുലപ്പെടണം? സന്തോഷപ്രദമായ ജീവിതം. വൈകിട്ട് നന്ദി പറഞ്ഞ് കിടക്കാൻ തക്കവണ്ണം അത്ഭുതകരമായ പ്രവൃത്തികൾ ഓരോ ദിവസവും കർത്താവ് ചെയ്യുന്നുണ്ട്. Psalm 92:4: കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു, അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഒരു സംഭവം: വേദപാഠം കഴിഞ്ഞ് കുഞ്ഞിനെ വിളിക്കാനായി ചെന്നു നിന്നപ്പോൾ അവിടെ വചനാഗ്നി കൺവെൻഷൻ നടക്കുകയാണ്. സേവിർ ഖാൻ വട്ടായിൽ അച്ഛൻ അവിടെ തനിയെ നിൽക്കുന്നു. ഒരിക്കലും അച്ഛനെ അങ്ങനെ കാണാൻ കിട്ടാറില്ല. അതിനാൽ പെട്ടെന്ന് ഞാനും ഭാര്യയും ഇളയ കുഞ്ഞും കൂടി അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അച്ഛനെ ഒന്ന് ആലിംഗനം ചെയ്യണമെന്നത്. അന്ന് എനിക്ക് അതിന് അവസരം ലഭിച്ചു. അച്ഛൻ്റെ സ്നേഹചുംബനം ഏറ്റുവാങ്ങാനും ഭാഗ്യമുണ്ടായി. അത് എത്രയോ വലിയൊരു സന്തോഷമായിരുന്നു. വാസ്തവത്തിൽ നമ്മുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലും ഇടപെടുന്ന ഒരു ദൈവമുള്ളപ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ആരോഗ്യത്തിലെ മാറ്റം. 1 Timotheus 4:8 പറയുന്നു: ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ചിട്ടയുള്ള ഒരു ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ മാറ്റമുണ്ടാകുമല്ലോ. ചിലതെല്ലാം വേണ്ടെന്ന് വെക്കാൻ നമുക്ക് തോന്നും. പച്ചക്കറികൾ പോലെ ചിലതെല്ലാം കൂടുതലായി കഴിക്കാൻ തുടങ്ങും. അതിലൂടെ തന്നെ ആരോഗ്യത്തിൽ നല്ല മാറ്റം വരുന്നതായി കാണുന്നു. രോഗപ്രതിരോധ ശേഷി, രോഗങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്ന പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിനായി എന്നെ കൂടുതൽ സഹായിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. നിരന്തരമായിട്ടുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ കുടുംബത്തിൽ നിന്നും പകർച്ചവ്യാധികൾ പോലുള്ള പലവിധ അസുഖങ്ങളും മാറി നിൽക്കുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ജെറമിയ 30:17, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ഓർമ്മശക്തിയുടെ വർധനവ്, വേണ്ട സമയത്ത് ഓർക്കേണ്ട കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നു. ഇതിനായി എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ്. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമാണല്ലോ പരിശുദ്ധ അമ്മ. സമയക്രമീകരണം, പ്രഭാഷകൻ 51:30, നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ, യഥാകാലം ദൈവം നിനക്ക് പ്രതിഫലം നൽകും. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും വിശുദ്ധ ബലിക്ക് പോകാനും തുടർന്ന് ജോലിക്ക് പോകാനും സമയം ക്രമീകരിച്ചു കിട്ടുന്നു. ജോലി കഴിഞ്ഞ് യഥാസമയം വീട്ടിൽ വരാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും നേരത്തെ കിടക്കാനും എല്ലാം സാധിക്കുന്ന വിധത്തിൽ സമയം ക്രമീകരിക്കപ്പെടുന്നു. ജോലി മേഖലകളിൽ അന്നന്ന് ചെയ്തു തീർക്കേണ്ട ജോലികൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കാനും ദൈവം കൃപ തരുന്നു.